الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ സഹോദരിമാരെ, നാട്ടിൽ പ്രചരിക്കുന്ന ഭയത്തിൻ്റെ വാർത്തകൾ മിക്ക സന്ദർഭത്തിലും ശിർക്കിൻ്റെയും നിഫാഖിൻ്റെയും ആളുകൾ തങ്ങളുടെ മോശം ലക്ഷ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മുതലെടുക്കുന്ന സമയങ്ങളിലൊന്നാണ്. ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ശിർക്കും ഖുറാഫത്തുകളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധ്യമായ വഴികളെല്ലാം അവർ തിരയും. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചുപോയ മുശ്രിക്കുകളുടെ എല്ലാം മാതൃകകളിലൊന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്കയിലെ മുശ്രിക്കുകൾ, അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ശിർക്ക്, അവരേതെങ്കിലും നാട്ടിലേക്ക് യാത്ര പോയാൽ, മരുഭൂമിയിലെ ഏതെങ്കിലും താഴ്വരകളിൽ എത്തിപ്പെട്ടാൽ അവരാ താഴ്വാരങ്ങളിലുള്ള ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അതിനവരെ പ്രേരിപ്പിച്ചത് താഴ്വാരങ്ങളിലുള്ള ജിന്നുകൾ അവരെ ഉപദ്രവിക്കുമെന്ന പേടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതുപോലെ, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. അങ്ങനെ മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ, അവർ ജിന്നുകളിൽപ്പെട്ട ചിലരെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവരോട് രക്ഷ തേടി, അവരിൽ അഭയം പ്രാപിച്ചു. ഫസാദൂഹും റഹഖ, അത് ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിപ്പിക്കുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ ഭയത്തിന്റെ വേരുകൾ സമൂഹത്തിൽ ആഴ്ന്നു പതിയുമ്പോൾ അതിനെയാണ് ശിർക്ക് പലപ്പോഴും മുതലെടുക്കുക, ശിർക്കിന്റെ ആളുകൾ മുതലെടുക്കുക. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് എന്തൊരു പ്രയാസം വരുമ്പോഴും അവർ അവരുടെ ദൈവങ്ങളിലേക്ക്, അവരുടെ ആരാധ്യ വസ്തുക്കളിലേക്ക് ഈ സംഭവിച്ച പ്രയാസങ്ങളെ ചേർത്തി പറയാൻ അവർ പലപ്പോഴും ശ്രമിക്കും. നബിമാർ അവരുടെ പ്രബോധനത്തിൽ നേരിട്ട പ്രയാസങ്ങളിൽ ഒന്നതായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീൻ ونقص من الثمرات لعلهم يتذكرون. ഫിർഔനിന്റെ സമൂഹത്തെ നാം വരൾച്ച കൊണ്ട് പിടികൂടി, അവരുടെ വിളവുകളിൽ നാം കുറവ് വരുത്തി. എന്തിനു വേണ്ടിയായിരുന്നു? ലഅല്ലഹും യതദക്കറൂൻ, അവരല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനു വേണ്ടി, അല്ലാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു മടങ്ങുന്നതിനു വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ജാഅത്ഹുമുൽ ഹസനതു ഖാലു ലനാ ഹാദിഹ്, അവർക്കെന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും, ഇതാ ഈ നന്മ, അത് ഞങ്ങൾക്ക് ലഭിച്ച നന്മയാണ്, ഞങ്ങളെ കൊണ്ടുണ്ടായ നന്മയാണ്. വഇൻ തുസിബഹും സയ്യഅതു യത്തയ്യറു ബിമൂസ വമൻ മഅഹു, അവർക്കെന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അവർ അത് മൂസയുടെ ശകുനമാണ് എന്ന് പറയും, മൂസയോടൊപ്പമുള്ളവരുടെ ശകുനമാണ് എന്ന് പറയും. മൂസ ഞങ്ങളുടെ ഇലാഹിനെ കുറ്റം പറഞ്ഞതുകൊണ്ട്, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്ന പ്രയാസമാണിത് എന്ന്. തൗഹീദിന്റെ ആളുകളെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ശക്തമായി പറയുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് കുത്തിക്കൊണ്ട് അവർ പറയും, അത് അവരുടെ ഇലാഹുകളെ ആരാധിക്കാനുള്ള, അവരുടെ ആരാധ്യ വസ്തുക്കളിലേക്ക് വിഗ്രഹങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള ഒരു മാർഗമാക്കി അവർ സ്വീകരിക്കും. നോക്കൂ നിങ്ങൾ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ജനങ്ങൾ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ആ സമൂഹം ഹൂദിനെ ചൂണ്ടി പറഞ്ഞു, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ ബിസു, നിനക്ക് സംഭവിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നീ കുറ്റം പറഞ്ഞതുകൊണ്ട് സംഭവിക്കുന്ന ചില പ്രയാസങ്ങളാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിന്റെ പ്രയാസം നീങ്ങണമോ? നീ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ അടുക്കലേക്ക് വരണം. നീ ഞങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കണം. അങ്ങനെയായാൽ നിന്റെ പ്രയാസം നീങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടിയായി ഹൂദ് നബി പറഞ്ഞ മറുപടി നൽകിയിട്ടുണ്ട്. ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബറീഉ മിമ്മാ തുശ്രികൂൻ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സാക്ഷി വെക്കുന്നു. വഷ്ഹദു, നിങ്ങളും സാക്ഷ്യം വഹിക്കുക. അന്നി ബറീഉ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവയിൽ നിന്ന് ഞാൻ ഒഴിവാൻ. അന്നി ബറീഉ മിമ്മാ തുശ്രികൂന മിൻ ദൂനി ഫകീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ തന്ത്രം മെനയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരെയൊക്കെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ അവയിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാൻ. എനിക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചതുകൊണ്ടല്ല, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഒഴിവാക്കിയത് കൊണ്ടല്ല. നിങ്ങൾ പറയുന്നത് ഈ പ്രയാസം എനിക്കുണ്ടായത് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഒഴിവാക്കി എന്നതുകൊണ്ടാണ് എന്നാണല്ലോ. എങ്കിൽ ഞാൻ ഇതാ പറയുന്നു, ഇന്നി ബറീഉ മിമ്മാ തുശ്രികൂൻ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്ന്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കുചേർക്കുന്നവയിൽ നിന്ന് ഞാൻ ഒഴിവാൻ. ഫഖീദൂനി ജമീഅ, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളും എനിക്കെതിരെ തന്ത്രം മെനഞ്ഞുകൊള്ളുക. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിങ്ങൾ നോക്കുക. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബ്ബതിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ, ഞാൻ എന്റെയും നിങ്ങളുടെയും റബ്ബിന്റെ മേൽ തവക്കുലാക്കിയിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മൂർദാവിൽ പിടിക്കാത്ത, അവന്റെ നിയന്ത്രണത്തിൽ പെടാത്ത ഒരു ജീവിയും ഈ ലോകത്തില്ല തന്നെ. നോക്കൂ നിങ്ങൾ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലെ ഭയം നീക്കി കൊടുക്കുകയാണ്. അതാണ് തൗഹീദിന്റെ ആളുകൾ ചെയ്തത്, നബിമാർ ചെയ്തത്, സ്വാലിഹീങ്ങൾ ചെയ്തത്. അപ്രകാരമായിരുന്നു കഴിഞ്ഞുപോയ എല്ലാ റസൂലുകളും തങ്ങളുടെ സമൂഹത്തെ പഠിപ്പിച്ചത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ് ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള അല്ലാഹുവിന്റെ ദാസന്മാർ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂലാകട്ടെ, ബദരീങ്ങളാകട്ടെ, ഉഹദീങ്ങളാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, നബിമാരാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ആരാകട്ടെ, അവരെല്ലാം നിങ്ങളെപ്പോലുള്ള അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാകുന്നു. ഫദ്ഉൂഹും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുന്തും സാദിഖീൻ, അതുകൊണ്ട് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഫല്യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ. അള്ളാഹു പറയുന്നു, അലഹും അർജുലുൻ യംഷൂന ബിഹാ, അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ? അംലഹും ഐദി യബ്തിഷൂന ബിഹാ, അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ? അംലഹും അഅയുനുൻ യുബ്സിറൂന ബിഹാ, അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ? അംലഹും ആദാനു യസ്മഊന ബിഹാ, അവർക്ക് കേൾക്കാൻ ചെവികളുണ്ടോ? ഖുലിദു ശുറകാഅകും സുമ്മ കീദൂനി ഫലാ തുൻദറൂൻ, നിങ്ങൾ നിങ്ങളുടെ അല്ലാഹുവിന് പുറമെയുള്ള പങ്കുകാരെ വിളിച്ചു പ്രാർത്ഥിക്കുക. സുമ്മ കീദൂനി, പിന്നീട് നിങ്ങൾ എനിക്കെതിരെ തന്ത്രം മെനയുക. എന്നിട്ട് നിങ്ങൾ നോക്കുക എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, നബിമാരുടെ ദാവത്ത് ഇങ്ങനെയായിരുന്നു. ഇസ്ലാമിന്റെ പ്രബോധകന്മാർ ഇപ്രകാരമായിരുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയും അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തിരുന്നവരായിരുന്നു അള്ളാഹുവിന്റെ നബിമാർ. എന്നാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു രോഗത്തെക്കുറിച്ചുള്ള ഭയം ആളുകൾക്കിടയിൽ പടർന്നു വന്ദലിച്ചിരിക്കുന്നു. ഈ സന്ദർഭം മുതലെടുക്കാൻ ഇസ്ലാമിന്റെ വേഷമണിഞ്ഞ പണ്ഡിത പുരോഹിതന്മാരുടെ വേഷത്തിൽ ചില ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. ഷിർക്കിന്റെ ഏടുകൾ, ഷിർക്കിന്റെ വടികൾ, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചില ആളുകൾ നടത്തുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാ ഹുറാഫാത്തുകളുടെയും എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും മൊത്തക്കച്ചവടം ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഘടന, അതിന്റെ നേതാക്കന്മാർ, ഈ രോഗം കേരളത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു രോഗം, ആ രോഗം അത് വന്നതുമുതൽ അതിന്റെ വാർത്തകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചതു മുതൽ അവർ വ്യാപകമായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. അവർ മുസ്ലിമീങ്ങളോട് പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഈ രോഗം, ആ രോഗം മാറാൻ ഒരു വഴിയുണ്ട്. അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ മസ്ജിദുകളിൽ ആദ്യം നിങ്ങൾ മങ്കൂസ് മൗലൂദ് ഓതുക, അതിനുശേഷം നിങ്ങളൊരു യാസീൻ ഓതണം, അതിനുശേഷം 12 ആളുകൾ ചേർന്ന് 12 റക്അത്ത് നിസ്കരിക്കണം, 12 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ 12 ആളുകളും ഒപ്പം കൂടിച്ചേർന്ന് ബാക്കിയുള്ള എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് 1000 തവണ യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കണം. 1000 തവണ സുബ്ഹാനല്ലാ, 1000 തവണ യാ ഗൗസ്, അല്ലയോ സഹായമേ, അല്ലയോ മുഹയ്യിദ്ദീനെ, അബ്ദുൽ ഖാദർ ജീലാനി, ഞങ്ങളെ സഹായിക്കണേ എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് അതിനുശേഷം അവൻ വല്ലതും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഈ രോഗത്തിനുള്ള ആത്മീയ മരുന്നാണ് ഇത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഈ ഓഡിയോ അത് വലിയൊരു വിഭാഗം ആളുകൾ കേട്ടിട്ടുണ്ട്. പല ആളുകളും അതിന്റെ അടിയിൽ എഴുതി വെക്കുന്നത് ഇതാ ഇതൊരു പരിഹാരമാണ് എന്നാണ്. ഇതാ കഴിഞ്ഞുപോയ സമൂഹത്തിൽ പകർച്ചവ്യാധികളില്ലായിരുന്നല്ലോ, അന്ന് സമൂഹത്തിലെ പകർച്ചവ്യാധി മാറ്റാനുണ്ടാക്കിയ മൗലീദാണല്ലോ മങ്കൂസ് മൗലൂദ്, അതുകൊണ്ട് അത് നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം എന്ന് ആളുകൾ എഴുതി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ സമൂഹത്തെ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ സമൂഹത്തെ ഇസ്ലാമിന്റെ അടിത്തറകൾ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഇവർ. ഈ പറഞ്ഞ സംസാരത്തിൽ ഉള്ള ധാരാളക്കണക്കിന് അബദ്ധങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിന് സമയമേറെ വേണ്ടി വരും. 5 പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ, 5 ഗുരുതരമായ തെറ്റുകൾ ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച, അള്ളാഹുവിന്റെ റസൂലിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ മക്കയിലെ മുശ്രിക്കുകൾ, അവർ പ്രയാസം കഠിനമായാൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനെ മാത്രമായിരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കണം, പ്രയാസങ്ങൾ കഠിനമായാൽ അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിച്ച മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനെ മാത്രമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിൽ അത് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞു, അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇഖ്ലാസോടുകൂടി അവർ വിളിച്ചു പ്രാർത്ഥിക്കും. കടലിൽ അവരെ രക്ഷിക്കാൻ മറ്റൊരാളുമില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിനെ പ്രയാസങ്ങളുടെ കാഠിന്യം ഒന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഫലം മാനജ്ജാഹും ഇലൽ ബറി ഇലാഹും യുഷ്രിക്കൂൻ. അങ്ങനെ നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവരല്ലാഹുവിൽ പങ്കുചേർക്കും. നോക്കൂ, പ്രയാസങ്ങൾ കഠിനമാകുമ്പോൾ അവർ അല്ലാഹുവിനെയായിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. അബൂജഹലിന്റെ മകനായ ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം കീഴടക്കിയപ്പോൾ അയാൾ ഷാമിലേക്ക് യാത്ര പുറപ്പെട്ടു രക്ഷപ്പെടുന്നതിനു വേണ്ടി. അങ്ങനെ അയാൾ കപ്പലിൽ കയറി. കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ, കടൽ പ്രക്ഷുബ്ധമായപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇതാ നിങ്ങൾ ഇനി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, ഇനി നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുമില്ല. അത് കേട്ടപ്പോൾ ഇക്രിമ അദ്ദേഹം പറഞ്ഞു, കടലിൽ രക്ഷിക്കുന്നവൻ എന്തുകൊണ്ട് കരയിലും രക്ഷിച്ചുകൂടാ? കടലിലും കരയിലും രക്ഷിക്കാൻ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം ചിന്തിച്ചത് പ്രയാസം കഠിനമായപ്പോഴാണ്. എന്നാൽ നമ്മുടെ സമൂഹം പ്രയാസം കഠിനമാകുമ്പോൾ പിശാചിന്റെ കൂട്ടാളികൾ, പിശാചിന്റെ അനുയായികൾ, ഷൈത്താന്റെ നേതാക്കന്മാർ അവർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കാനാണ്, അള്ളാഹുവിനെ വിളിക്കാനല്ല. സുബ്ഹാനല്ലാ, എത്ര ഗുരുതരമായ തെറ്റാണിത്, എത്ര ഗൗരവമുള്ള തെറ്റാണിത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതിനെ മാറ്റിവെച്ച് അള്ളാഹുവിന് പുറമെയുള്ളവരെ ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർ മക്കയിലെ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്ക് ഇവരുടെ ശിർക്കിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ എത്രയോ ചെറുതാണ്. മക്കയിലെ മുശ്രിക്കുകൾ പ്രയാസങ്ങളിലെങ്കിലും അള്ളാഹുവിനെ വിളിച്ചിരുന്നു. എന്നാൽ ഇവർ പറയുന്നത് 1000 തവണ മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. എത്രമാത്രം ഗുരുതരമായ തെറ്റാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹുവിൽ നിന്നാണ്, അല്ല അല്ലാഹുവിൽ നിന്നും മാത്രമാണ്. നിങ്ങൾക്ക് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? കുറച്ചു ദിവസങ്ങൾ വരെ പേടിക്കാതെ ഭയപ്പെടാതെ നിങ്ങൾ ഫലവർഗ്ഗങ്ങൾ കഴിച്ചിരുന്നില്ലേ? ഭക്ഷണം കഴിച്ചിരുന്നില്ലേ? നിർഭയത്വത്തോടുകൂടി നിങ്ങളുടെ വീടുകളിൽ വസിച്ചിരുന്നില്ലേ? അല്ലാഹു തന്നതായിരുന്നു അത്. അള്ളാഹുവിന്റെ നിഅമത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമായിരുന്നു അത്. പിന്നീട് നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അള്ളാഹുവിലേക്കല്ലേ നിങ്ങൾ മടങ്ങി വരുന്നത്, അവനിലേക്കല്ലേ നിങ്ങൾ ഭയപ്പെട്ടോടുന്നത്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ എന്റെ അടുക്കലേക്കല്ലേ നിങ്ങൾ വരുന്നത്. എന്നാൽ ഇതാ ഇവിടെയുള്ള ഖുറാഫികൾ, ഇവിടെയുള്ള ശിർക്കിന്റെ നേതാക്കന്മാർ പറയുന്നു, ഇല്ല റബ്ബേ, ഇല്ല, നിന്റെ അടുക്കലേക്കല്ല. ആയിരം തവണ ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് മുഹീദ്ദീൻ ഷേഖിനെയാണ്. അവരുടെ മറുപടി ഇപ്രകാരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ഗുരുതരമായ കാര്യം, മക്കയിലെ മുശ്രിക്കുകൾ വരെ അവർക്ക് പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനെ വിളിച്ചിരുന്നു. എന്നാൽ ഇന്നാട്ടിലെ ആളുകൾ പ്രയാസങ്ങളിൽ വരെ അള്ളാഹുവിനെ വിളിക്കാൻ മറന്നുപോയിരിക്കുന്നു. ഒന്നാമത്തെ ഗുരുതരമായ തെറ്റതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ഉയരത്തിൽ ഇയാൾ മുഹീദ്ദീൻ ഷേഖിനെ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങൾ ഇസ്ലാമിലെ അദ്കാറുകൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ ഏറ്റവും കൂടിയ എണ്ണം 100 എണ്ണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്ന് തുടങ്ങുന്ന ദിക്ർ 100 തവണ അയാൾ അതിനെയും കവച്ചു വച്ചിരിക്കുന്നു. 1000 തവണ അയാൾ വിളിക്കാൻ പറയുന്നത് അള്ളാഹുവിനെയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഭക്ഷിക്കുകയും മൂത്രമൊഴിക്കുകയും മരിച്ചുപോവുകയും ജനിക്കുകയും കരയുകയും വേദനിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ അപരാധത്തിലേക്കാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. 1000 തവണ അയാൾക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ കൃത്യമായ ദിക്ർ അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിനെ എത്ര വിളിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ, അയാളത് പറയുന്നില്ല. ഇങ്ങോട്ടാണ് ഇവർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കലൊരു സഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവിന്റെ റസൂലെ, മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ, വശിഅത, നിങ്ങളും ഉദ്ദേശിച്ചാൽ. ഒരൊറ്റ തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അല്ലാഹുവിനോട് ചേർത്ത് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ തിരിച്ചുള്ള ചോദ്യം, അജഅൽതനി ലില്ലാഹി നിദ്ദ, അള്ളാഹുവിനോടൊപ്പം നീ എന്നെ സമനാക്കുകയാണോ, അള്ളാഹുവിന് തുല്യനാക്കുകയാണോ നീ എന്നെ, റസൂലുള്ളാഹിയുടെ ചോദ്യമാണ് സഹാബിയോട്. എന്താണ് അദ്ദേഹം ചെയ്തത്? മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചാൽ, നിങ്ങളും ഉദ്ദേശിച്ചാൽ, ഒരുമിച്ച് പറഞ്ഞു. ഒരൊറ്റ തവണ ഇവിടെ ഇയാളാകട്ടെ 1000 തവണ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറയുന്നു. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയാനോ അയാൾക്ക് സമയമില്ല. എത്ര ഗുരുതരമായ തെറ്റാണിത് സഹോദര, ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻപിൽ വെച്ചൊരിക്കൽ ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു, മൻ യുതിഇല്ലാഹ വറസൂലഹ ഫഖദ് റഷദ്, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവൻ സന്മാർഗത്തിലായിരിക്കുന്നു. വമൻ യഅസീഹിമാ ഫഖദ് ഗവ, ആരെങ്കിലും അവരെ രണ്ടുപേരെയും അള്ളാഹുവും റസൂലും എന്ന് വേറെ വേറെ പറഞ്ഞില്ല, മറിച്ച് ഒരൊറ്റ വാക്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും അവർ ഒരുമിപ്പിച്ചു. വമൻ യഅസീഹിമാ, അവരെ രണ്ടുപേരെയും ആരെങ്കിലും ധിക്കരിച്ചാൽ അവൻ ഒടികേടിലായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബീസൽ ഖതീബു അൻത, നീ എത്ര മോശം പ്രാസംഗികനാണ്. ബീസൽ ഖതീബു അൻത, നീ എത്ര മോശം പ്രാസംഗികനാണ്. വഖുൽ വമൻ യഅസില്ലാഹ വറസൂലഹ, നീ അള്ളാഹുവിനെയും റസൂലിനെയും എന്ന് വേറെ തന്നെ പറയുക, രണ്ടുപേരെയും ഒരൊറ്റ വാക്കിൽ ഒരുമിപ്പിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഒരു വാക്കിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സൂക്ഷ്മതയാണിത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഷൈത്താന്റെ നവാബുമാർ അവരുടെ കാര്യത്തിൽ പറയുക? എത്ര ഗുരുതരമായിരിക്കും റസൂലുള്ളാഹിയുടെ വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എത്ര സത്യം. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ നിശ്ചയിച്ച അള്ളാഹുവിന്റെ പങ്കാളികളെ അവർ സ്നേഹിക്കുന്നു. അള്ളാഹുവിന് പങ്കാളികളില്ല, അവർ നിശ്ചയിച്ചു വെച്ച പങ്കാളികൾ, ആ പങ്കാളികളെ
അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. എന്നാൽ ഇന്നോ ആയിരം തവണ ഇവന് മുഹൈദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറയാൻ അറിയാം, എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അവൻ എത്രമാത്രം പറയുന്നു, അവന്റെ സംസാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു വാക്കുമില്ല, അള്ളാഹുവിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലുമില്ല. ഈ പിശാജ് പിശാജിന്റെ പണിയെടുക്കുകയും പിശാജിന്റെ ആദർശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് മറ്റെന്താണ്? രണ്ടാമത്തെ ഗുരുതരമായ തിന്മാതൻ, അള്ളാഹുവിനേക്കാൾ മുകളിൽ അവൻ മുഹീദ്ദീൻ ഷെയ്ഖിനെ സ്ഥാപിച്ചിരിക്കുന്നു. എത്ര ഗുരുതരമായ തെറ്റാണത്. മൂന്നാമത്തെ കാര്യം സഹോദര, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ധാരാളക്കണക്കിന് ആയത്തുകളെ തള്ളിക്കളയുകയും അള്ളാഹുവിന്റെ കൽപ്പനയെ അള്ളാഹുവിന്റെ വിളിയെ അവൻ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. സഹോദര, നീ കേട്ടിട്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊടുക്കുക, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ അവരോട് സമീപസ്ഥനാണ്, അവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും എന്ന ഖുർആനിലെ ആയത്ത് നീ കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ വിളിയല്ലേ അത്? അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ അത്? നീ കേട്ടിട്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഉദ്ഉ റബ്ബകും തദറുഅൻ വ ഖുഫ്യാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പാടോടുകൂടി പ്രതീക്ഷയോടുകൂടി താഴ്മയോടുകൂടി നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ വിളിയല്ലേ അത്? നിങ്ങൾ കേട്ടിട്ടില്ലേ വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ഫദ്ഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഖ്ലാസോടുകൂടി നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ വിളിയാളമല്ലേ അത്? നിങ്ങൾ കേട്ടിട്ടില്ലേ വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹ്, ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് യാതൊരു തെളിവുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ്, അവന്റെ വിചാരണ അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹുവിന്റെ വിളിയാളമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ഫഇന്നല്ലാഹ യുഹിബ്ബു അൻ യുസ്അൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം മാറ്റിവെക്കുന്നവൻ, അതിനുവേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുന്നവൻ, അവനേക്കാൾ വലിയ അള്ളാഹുവിന്റെ ശത്രു മറ്റാരുണ്ട്? ഈ അള്ളാഹുവിന്റെ ക്ഷണങ്ങളെ അവൻ അവന്റെ പിറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിരിക്കുന്നു. അവൻ വിളിക്കാൻ പറയുന്നത് മുഹൈദ്ദീൻ ഷെയ്ഖിനെയാണ്. ഖുർആനിലെ ആയിരക്കണക്കിന് ആയത്തുകളെ പിറങ്കാൽ കൊണ്ട് തട്ടിയവന് ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് ഉണ്ടാവുക? അതുകൊണ്ട് സഹോദര, ഇതിന്റെ ഗൗരവം നീ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഗുരുതരമായ തെറ്റതാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവൻ പുറങ്കാൽ കൊണ്ട് തട്ടിയിരിക്കുന്നു. നാലാമത്തെ കാര്യം, രോഗത്തിന്റെ അവസ്ഥകളിൽ എന്തു ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കൽപ്പനകൾ അവൻ പരിഹസിച്ചിരിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായാൽ എന്തു ചെയ്യണമെന്ന് അവൻ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വാക്കുപോലും ഈ പിശാജ് അവന്റെ സംസാരത്തിൽ പറയുന്നില്ല. റസൂലുള്ള പറഞ്ഞില്ലേ, ഒരു രോഗിയുടെ അടുക്കൽ പോയാൽ നിങ്ങൾ എന്തു പറയണം? അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ റബ്ബേ, അദ്ഹിബിൽ ബാസ്, അല്ലാഹുവേ നീ ഈ പ്രയാസത്തെ നീക്കണം, ഇഷ്ഫി നീ ഈ രോഗത്തിന് ശമനം നൽകണം, അൻത ഷാഫി നീയാകുന്നു രോഗത്തിന് ശമനം നൽകുന്നവൻ, ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ മറ്റൊരു ഷിഫാ ഇല്ല അല്ലാഹുവേ, ഷിഫാ അല്ലാ യുഗാദിറു സഖമ, രോഗത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാത്ത ശമനം നീ അല്ലാഹുവേ നൽകണം. റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുകയാണ് ഇത്തരക്കാർ. റസൂലുള്ളയുടെ കൽപ്പനകൾക്ക് അവന് വിലയില്ല, അത് പറയാൻ പോലും അവൻ പറയുന്നില്ല, അവന്റെ നാവിൽ അത് വരുന്നില്ല. ഇവരാണ് അത്ര അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ, അല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണിവർ, റസൂലുള്ളയുടെ കൊടിയ ശത്രുക്കളാണിവർ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന, അതിനെ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം ലഭിക്കാൻ കാരണമാകുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് സഹോദര, എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് അവൻ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കു പഠിപ്പിച്ചു തന്ന മാർഗത്തെ അവൻ പുറങ്കാൽ കൊണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നു. എത്രയോ ഹദീസുകളിൽ റസൂലുള്ള വേറെയും പറഞ്ഞു തന്നിട്ടുണ്ട്. വേദനയുണ്ടായാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലയദക അലല്ലദി തഅല്ലം, നിനക്ക് വേദനിക്കുന്ന ഭാഗത്ത് നീ കൈവെക്കുക. എന്നിട്ട് വഖുൽ ബിസ്മില്ലാഹി സലാസ, മൂന്ന് തവണ നീ ബിസ്മില്ലാ എന്ന് പറയുക. വഖുൽ സബ അമറാത്തിൻ, ഏഴ് തവണ, ആയിരം തവണയല്ല, ഏഴ് തവണ നീ പറയുക, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ഷർരി മാ അജിദു വഹാദിർ, അള്ളാഹുവിനെ കൊണ്ട് അവന്റെ ശക്തി കൊണ്ട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു, ഞാൻ ഈ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന്, ഞാൻ ഈ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന്, ഞാൻ ഈ ഭയക്കുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക. റസൂലുള്ള പറഞ്ഞില്ല യാ റസൂലുള്ളാ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞില്ല, യാ നബിയല്ലാ എന്ന് വിളിക്കാൻ പറഞ്ഞില്ല. അള്ളാഹുവിനെ വിളിക്കാൻ, അള്ളാഹുവിൽ പരമേൽപ്പിക്കാൻ റസൂലുള്ളയുടെ ജീവിതം മുഴുവൻ അപ്രകാരമായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതാ റസൂലുള്ളയുടെ പേരിൽ ചില ആളുകൾ ഇറങ്ങിയിരിക്കുന്നു, അവരല്ലാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുക്കളാണ്. റസൂലുള്ള പറഞ്ഞു തരുന്നതൊന്നും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് സഹോദര, ഇതിന്റെ ഗൗരവം നാലാമത്തെ കാര്യം അതാണ്, റസൂലുള്ളയുടെ സുന്നത്തുകൾ അവൻ പരിഹസിച്ചിരിക്കുന്നു. അതെ, അവൻ വാക്കുകൊണ്ട് പരിഹസിച്ചിട്ടില്ലെങ്കിലും അവന്റെ പ്രവൃത്തി മുഴുവൻ റസൂലുള്ളയുടെ സുന്നത്തിനുള്ള പരിഹാസമാണ്. ഐ, ഇതൊന്നും ചെയ്താൽ രോഗം മാറുകയില്ല എന്നാണ് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. നിനക്ക് രോഗം മാറണമോ, നീ യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കണം. അതാണ് അവൻ പറഞ്ഞത്, അതാണ് അവന്റെ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളക്ക് ഇതിനേക്കാൾ, അള്ളാഹുവിന്റെ റസൂലിനെ ഇതിനേക്കാൾ മോശമായി പരിഹസിക്കുന്നവൻ മറ്റാരാണ്? അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, പകർച്ചവ്യാധികൾ സംഭവിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും സ്വീകരിച്ച ഒരു മാർഗമുണ്ടായിരുന്നു. ആ മാർഗത്തെക്കുറിച്ച് അവൻ പറഞ്ഞുപോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അംവാസി എന്ന പ്രദേശത്ത് ഒരു പ്ലേഗ് പടർന്നു പിടിച്ചു. ധാരാളക്കണക്കിന് സഹാബികൾ അതിൽ മരിച്ചുപോയി. അബു ഉബൈദ, അബ്ദുല്ലാഹ് ഇബ്നുൽ ജറാഹ്, ബിലാൽ ഇബ്നു റബാഹ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖനായ സുഹൈൽ, ധാരാളക്കണക്കിന് പ്രമുഖരായ സഹാബികൾ, പ്രമുഖരായ സഹാബികൾ, നേതാക്കന്മാർ, അവരാ പ്ലേഗിൽ മരിച്ചു വീണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ സംഭവം ചരിത്രത്തിന്റെ താളുകളിൽ പ്രത്യേകമായി എടുത്തു പറയപ്പെട്ടതായി കാണാൻ സാധിക്കും. അബു ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ സന്ദർഭത്തിൽ ഷാമിൽ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനൊരു കത്തെഴുതി. ആ കത്തിൽ ഉമർ പറഞ്ഞു, ഇതാ അബു ഉബൈദ, ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടിയാൽ അത് താഴെ വെക്കുന്നതിന് മുൻപ് നീ കുതിരപ്പുറത്ത് കയറി എന്റെ അടുക്കലേക്ക് യാത്ര തിരിക്കണം. ഉമറിന് പേടിയാൻ, അബു ഉബൈദ മരിച്ചു വീഴുമോ എന്ന് പേടിയാൻ. ആ കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ അബു ഉബൈദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് മനസ്സിലായി ഉമർ ഉദ്ദേശിക്കുന്നത് എന്നെ രക്ഷപ്പെടുത്താനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലിഅമീറിൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്നിട്ട് അദ്ദേഹം ഉമറിന് തിരിച്ചു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖദ് അറഫ്തു ഹാജതക ഇലൈ, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. വഇന്നി ഫീ ജുന്ദി മിനൽ മുസ്ലിമീൻ ലാ അജിദു ഫീ നഫ്സി റഗ്ബതൻ അൻഹും, ഞാനിതാ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിനിടയിലാണ്, അവരെ വിട്ടുപോരാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഫലസ്തു ഉരീദു ഫിറാഖഹും ഹത്താ യഖളി അല്ലാഹു ഫീ വഫീഹിം അംറഹു വഖളാഅഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതുവരെ ഇവരെ വിട്ടുപിരിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഫഖല്ലിനീ മിൻ അസ്മതിക യാ അമീറൽ മുഅ്മിനീൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കണം. ആ കത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം നിന്ന് കരയുകയാണ്, അദ്ദേഹം നിന്ന് കരയുകയാണ്. പ്ലേഗ് ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതിയില്ല. അദ്ദേഹത്തിന്റെ സംസാരം കേൾപ്പിച്ചില്ല. നിങ്ങൾ യാ റസൂലല്ലാ, യാ നബി അല്ലാ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞില്ല. സഹാബികൾ നേതാക്കന്മാർ അവർ ചെയ്തിട്ടില്ല. ഈ വിഡ്ഢി, ഈ ജാഹിൽ, ഈ ഷൈത്താൻ ഇവനെന്താണ് പറയുന്നത്? വഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ രോഗം മാറും, ഈ പ്രയാസം നിൽക്കും, ആ വീട്ടിൽ നിന്നും അതിന്റെ പരിസരത്ത് നിന്നും ഈ രോഗം നീങ്ങിപ്പോകും. നീ ആരെയാണ് പരിഹസിക്കുന്നത്? റസൂലുള്ളയുടെ സഹാബികളെയാണോ? അവർക്കിതുപോലെ പകർച്ചവ്യാധികൾ സംഭവിച്ചിട്ടുണ്ട്, അവരതിൽ മരിച്ചു വീണിട്ടുണ്ട്. അവരാരും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടില്ല. നീ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഹയിദ്ദീൻ ഷൈഖിനേക്കാൾ ശ്രേഷ്ഠനാണ് റസൂലുള്ള, അള്ളാഹുവിന്റെ റസൂൽ. അവിടത്തേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരു മനുഷ്യൻ വേറെ ആരുണ്ട്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആ റസൂലുള്ളയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നീ പറയുന്ന ഈ പിടച്ച വാദം, ഈ പുത്തൻവാദം, അത് എത്രമാത്രം ഇസ്ലാമിന് കടകവിരുദ്ധമായിരിക്കുമെന്ന് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. ഈ അഞ്ച് കാര്യങ്ങൾ ഇതുമാത്രം മതിയായതാണ്? ഇസ്ലാമിൽ നിന്ന് കാതങ്ങൾ അകലേക്ക് പുറത്തു പോകുന്ന കാര്യമാണ് ഈ ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സുകളിൽ ഒരു തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വലിച്ചെറിയുക, ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ കാലാകാലം നരകത്തിൽ കിടക്കുക എന്ന ഷിർക്കിന്റെ, കുഫറിന്റെ, റിദ്ദത്തിന്റെ, മുർത്തത്തിന്റെ ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവ അത്തവാബുർ റഹീം.